السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഓൺലൈൻ ദൗറയിലെ അൽ ഉസൂൽ സലാസ എന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം, അതിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയ്ഖുൽ ഇസ്ലാം അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തമീമിയു അന്നജ്ദിയു റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളും സൂചിപ്പിച്ചു. ഗ്രന്ഥത്തിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഭാഗം നമ്മൾ വായിച്ചു. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്, ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം ഒരു ഫിഅൽ കളയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിഅലും ഫാഇലും അടങ്ങുന്ന ഒരു ജുംല കളയപ്പെട്ടിട്ടുണ്ട്. അത് സന്ദർഭത്തിനനുസരിച്ച് തഖ്ദീർ ചെയ്യാവുന്നതാണ്. അഥവാ നമ്മൾ പുസ്തകം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ബിസ്മില്ലാഹി അഖ്റഊ, വായിക്കുന്ന വ്യക്തി ആ രൂപത്തിൽ അവിടെ അഖ്റഊ എന്ന് പറയുന്ന ഫിഅലും ഫാഇലും എന്ന ജുംല തഖ്ദീർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എഴുതുന്ന വ്യക്തി ബിസ്മില്ലാഹി അക്തുബു, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ എഴുതുന്നു എന്ന് തഖ്ദീർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിഇലിന ബിമഹ്ദൂഫി ഫിഇലിൻ മുഅഖ്ഖരിൻ, ഒരു പിന്തി വന്ന ഫിഇലിനെയാണ് കളഞ്ഞിട്ടുള്ളത്. ഭാഷാ പണ്ഡിതന്മാർ തന്നെ ബിമഹ്ദൂഫി ഫിഇലിൻ മുഖദ്ദമിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബിസ്മില്ല എന്നതിന് മുമ്പ് ആ ഫിഇലിനെ കളയുന്ന രൂപം, അഥവാ അക്തുബു ബിസ്മില്ല, അല്ലെങ്കിൽ അഖ്റഉ ബിസ്മില്ല, ഉസന്നിഫു ബിസ്മില്ല എന്നിങ്ങനെ ആരംഭിക്കാവുന്നതാണ്. അപ്പോ ഈ ഫിഇലിനെ, അല്ലെങ്കിൽ ഫിഇലും ഫാഇലും അടങ്ങുന്ന ജുംലയെ ഒന്നുകിൽ ബിസ്മില്ലക്ക് മുമ്പ്, അല്ലെങ്കിൽ ബിസ്മില്ലക്ക് ശേഷം, ഈ രണ്ട് രൂപത്തിലും ഭാഷാ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ടാണ് അതിനെ തഖ്ദീർ ചെയ്യുക, സങ്കല്പിക്കുക. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, പഠിക്കുകയാണ്. അപ്പോ ബിസ്മില്ലാഹി അഖ്റഉ എന്നോ, അല്ലെ ബിസ്മില്ലാഹി അത്ലു എന്നൊക്കെ പറയാവുന്നതാണ്. ഇതിലുള്ള ബിസ്മില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ, ബാ എന്ന് പറയുന്ന ബി അത് ജറിന്റെ ഹർഫാണ്. അതിനുശേഷമുള്ള ഇസ്മ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മജ്റൂർ, ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. പക്ഷെ ഇതിൽ ബിസ്മി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അലിഫിനെ കളയപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ് അലിഫ് പോയിട്ടുള്ളത്? ഇസ്മ എന്ന് പറയുന്ന അതിന് ഒന്നാമത്തെ അക്ഷരമായ ഹംസ, ആ ഹംസ കളയപ്പെട്ടിട്ടുണ്ട്. ഇസ്മുൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഒന്നാമത്തെ അക്ഷരം കളയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഹംസ അല്ലെങ്കിൽ അലിഫ് കളയാനുള്ള കാരണം? ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ലികസറത്തിൽ ഇസ്തിഅമാൽ, ഉപയോഗത്തിന്റെ ആധിക്യം കൊണ്ടാണ്, ധാരാളമായി ഉപയോഗിക്കുന്നു എന്ന കാരണത്താലാണ് അതിനെ കളഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇസ്മിലെ ഹംസ കളയാനുള്ള കാരണം ലികസറത്തിൽ ഇസ്തിഅമാൽ, ഉപയോഗത്തിന്റെ ആധിക്യം, ധാരാളമായി ഉപയോഗിക്കുന്നു എന്ന കാരണത്താലാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഹംസയെ കാണുന്നില്ല, ഇസ്മിലുള്ള അതിന് ഒന്നാമത്തെ അക്ഷരം കാണുന്നില്ല. അതെന്തുകൊണ്ടാ? അത് ധാരാളമായി ഉപയോഗിക്കത്തിൽ ഇസ്തിഅമാൽ എന്നുള്ളതാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറയുമ്പോൾ അള്ളാ എന്നുള്ള പദം അല്ലെങ്കിൽ അള്ളാ എന്ന് പറയുന്ന കലിമത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹു എന്ന് പറയുമ്പോ മനസ്സിലാക്കേണ്ട കാര്യം? അത് ഇസ്മുൽ ജലാല, ജലാലത്തിന്റെ ഇസ്മാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ജലാലത്തിന്റെ ഇസ്മാണ്. ഇസ്മുൽ ജലാലയാണ് അള്ളാ എന്ന് പറയുന്നത്. ജലാലത്ത് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നൊക്കെയാണ്. ഉന്നതിയുടെ മഹത്വത്തിന്റെ ഇസ്മ എന്നാണ് അതിന്റെ പേര്. ഇസ്മുൽ ജലാലത്ത് എന്നാണ് അള്ളാ എന്ന് പറയുന്ന ഈ നാമം അറിയപ്പെടുന്നത്. ഈ നാമമാണ്, ഈ മഹത്തരമായ നാമമാണ് ഹാദൽ ഇസ്മുൽ ജലീലു ഹുവ അഅലമുൽ അസ്മാഇൽ ഹുസ്ന വഅലാഹ. അള്ളാഹുവിന്റെ ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല നാമങ്ങളിൽ, അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും മഹത്തരമായ നാമമാണ് അള്ളാ എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതമായതും അത് തന്നെയാണ്. ഈ നാമത്തിന്, അള്ളാ എന്ന് പറയുന്ന ഇസ്മിന് ധാരാളം പ്രത്യേകതകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. എന്തൊക്കെയാണ് ഈ ഇസ്മിനുള്ള, അള്ളാഹുവിന്റെ ഈ നാമത്തിനുള്ള പ്രത്യേകതകൾ? ഒന്ന്, അന്നഹു അക്സറുൽ അസ്മാഇ ദിക്റൻ ഫിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഇസ്മ പേര്, നാമം, ഈ പേർ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മാണ്. 2724 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് എന്ന വാക്ക് ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള നാമം എന്ന നിലക്ക് അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല അതിന്റെ പ്രത്യേകത, വഫ്തതഹ സുബ്ഹാനഹു ബിഹി ഫീ കിതാബിഹിൽ കരീം സലാസം വസലാതീന ആയതൻ. അല്ലാഹു തആല 33 ആയത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹ് എന്ന ഇസ്മു കൊണ്ടാണ്. അള്ളാഹു എന്ന് പറയുന്ന കലിമത്ത് കൊണ്ടാണ് അള്ളാഹു തആല 33 വിശുദ്ധ ഖുർആനിലെ 33 ആയത്തുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ 33 ആയത്തുകൾ അള്ളാഹ് എന്ന് പറയുന്ന വചനം കലിമത്ത് കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല അതിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അന്നല്ലാഹ തബാറക വ തആല യുദീഫു സായിറൽ അസ്മാഇൽ ഹുസ്ന ഇലാ ഹാദൽ ഇസ്മിൽ അദീം. അല്ലാഹു തആല അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളെയും അല്ലാഹുവിന്റെ എല്ലാ ഉത്കൃഷ്ടമായ നാമങ്ങളെയും അല്ലാഹു തആല ചേർത്തി പറഞ്ഞിട്ടുള്ളത് ഈ മഹത്തരമായ ഇസ്മിലേക്കാണ്. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും അല്ലാഹു തആല ചേർത്തി പറഞ്ഞിട്ടുള്ളത് അല്ലാ എന്ന് പറയുന്ന ഇസ്മിലേക്കാണ്. ശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലെ 180 വചനത്തിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹ, അല്ലാഹുക്ക് ഉൽകൃഷ്ടമായ നല്ല നാമങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഫദുഉഹു ബിഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ആ നാമങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെയും ഈ അള്ളാഹ് എന്ന് പറയുന്ന നാമത്തിലേക്കാണ് ചേർത്തിട്ടുള്ളത്. അള്ളാഹുക്ക് ഉൽകൃഷ്ടമായ നാമങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ റഹ്മാന് ഉൽകൃഷ്ടമായ നാമങ്ങളുണ്ട് എന്നോ അല്ലെങ്കിൽ റബ്ബിന് ഉൽകൃഷ്ടമായ നാമങ്ങളുണ്ട് എന്നുള്ളതല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെയും അള്ളാഹു തആല ചേർത്തിട്ടുള്ളത് അല്ലാഹ് എന്ന് പറയുന്ന നാമത്തിലേക്കാണ്. വലില്ലാഹി എന്നാ പറഞ്ഞു, അല്ലാതെ വലിൽ റബ്ബി എന്നോ വലിൽ റഹ്മാനി എന്നോ വലിൽ ഖുദ്ദൂസി എന്നോ വലിൽ സലാമി എന്നോ എന്നൊന്നല്ല പറഞ്ഞത്. മറിച്ച് വലില്ലാഹി അൽഅസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഈ അല്ലാഹ് എന്ന് പറയുന്ന നാമത്തിലേക്കാണ് ചേർത്തിട്ടുള്ളത്. അല്ലാഹുക്ക് പേരുണ്ട്, അല്ലാഹുക്ക് ഉൽകൃഷ്ടമായ നാമങ്ങളുണ്ട് എന്നാണ് പറയുക. അല്ലാതെ റബ്ബിന് ഉൽകൃഷ്ടമായ നാമങ്ങളുണ്ട് എന്ന നിലക്കല്ല അല്ലാഹു തആല ചേർത്തി പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും അതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അന്നഹു അക്സറു മാ യുദ അല്ലാഹു ജല്ല വഅല ബിലഫ്ളി അല്ലാഹുമ്മ, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കപ്പെടുന്നത്, അള്ളാഹുവിനോട് സൃഷ്ടികൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ എന്ന പദം വെച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് സൃഷ്ടികൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? യാ അല്ലാഹ് എന്നാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് എന്നാണ്. അപ്പൊ ഈ യാ അല്ലാഹ് എന്ന് പറയുന്ന അല്ലാഹ് എന്ന പേര് വെച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പ്രാർത്ഥിക്കപ്പെടുന്നത്. സൃഷ്ടികളായ ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു എന്ന നാമം കൊണ്ടാണ്. അതും അതിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ ഈ രൂപത്തിലാണ്. അപ്പൊ അല്ലാഹു എന്ന് വിളിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സൃഷ്ടികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതും ഈ നാമത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അന്നല്ലാഹ തബാറക വ തആല قبل عنه الافئده والالسنه فلم السنه الله تعالى ഹൃദയങ്ങളെയും അതുപോലെ തന്നെ നാവുകളെയും അല്ലാഹു തആല പിടിച്ചു വെച്ചു ഈ നാമത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ فلم يتجاسر احد على التسمي به, ഒരാളും തന്നെ അല്ലാഹ് എന്ന പദം അല്ലെങ്കിൽ അല്ലാഹ് എന്ന നാമം സ്വീകരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ലോകത്തൊരു സൃഷ്ടിയും അല്ലാഹ് എന്ന പേര് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല, അതിന് ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏത് ധിക്കാരിയാണെങ്കിലും ഞാൻ അല്ലാഹയാണ്, എന്റെ പേര് അല്ലാഹയാണെന്ന് പറയാൻ ഒരാളും ധൈര്യം കാണിച്ചിട്ടില്ല. ഇപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔന് പോലും അന റബ്ബുക്കുമുല്ല അല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ റബ്ബാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അല്ലാഹു, ഞാൻ അല്ലാഹുവാണ് അല്ലെങ്കിൽ എന്റെ പേര് അല്ലാഹു ആണെന്ന് പറയാൻ ഒരു നാവും ധൈര്യം കാണിച്ചിട്ടില്ല, ഒരു ഹൃദയത്തിനും ധൈര്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളും അതിന് ധൈര്യം കാണിച്ചിട്ടില്ല. അതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അന്നല്ലദി യഫ്തതിഹു ബിഹി കുല്ലു അംരിൻ തബറുഖം വ തയമ്മുന, എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത് ഈ നാമം കൊണ്ടാണ്. അതൊരു ബറക്കത്ത് എന്ന നിലക്ക്, അതുപോലെ തന്നെ ഒരു നല്ല കാര്യം എന്ന നിലക്ക്, തയമ്മുൻ എന്ന നിലക്ക്, ഒരു ശുഭ ലക്ഷണം എന്ന നിലക്ക് എല്ലാ കാര്യവും ആരംഭിക്കുന്നത് ഈ നാമം കൊണ്ടാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത് അന്നഹു, അന്നഹുല്ലദി യുഫ്തതഹു ബിഹി കുല്ലു അംരിൻ തബറുഖം വ തയമ്മുന, എല്ലാ കാര്യം ഈ നാമം കൊണ്ടാണ് ആരംഭിക്കപ്പെടുന്നത് എന്നുള്ളത്. യുഫ്തതഹു, ഇപ്പോ ഏത് കർമ്മങ്ങളും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അവരുടെ ഏറ്റവും എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. അപ്പൊ അവിടെ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ്. അപ്പൊ അള്ളാഹ് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അന്നഹു മുതആരിഫുൻ ഇൻദൽ ജമീഇ ലം തുൻകിഹു ഉമ്മത്തുൻ മിനൽ ഉമം, മാത്രമല്ല എല്ലാ ആളുകൾക്കും പരിചിതമായ ഒരു വാക്കാണ്, ഒരു കലിമത്താണ്, ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് എന്നുള്ളത്. ഒരു ഉമ്മത്തും കഴിഞ്ഞുപോയൊരു ഉമ്മത്തും ആ നാമത്തെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും അതിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ മക്കയിലുള്ള മുശ്രിക്കുകൾ പോലും അവരോട് പല കാര്യങ്ങളും ചോദിച്ചാൽ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയുക അള്ളാഹു ആണ് എന്നാണ്. അപ്പോ ഉമ്മത്ത്, ഒരു ഉമ്മത്തും അതിനെ നിഷേധിച്ചതായി കാണാൻ സാധിക്കൂല. എല്ലാവർക്കും പരിചിതമായ ഒരു നാമമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് അന്നഹു ഇദർതഫഅ മിനൽ അർളി ഖാമത്തി സാഅ. ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹ് എന്ന് പറയുന്ന നാമം ഉയർന്നു പോയാൽ, അല്ലെങ്കിൽ അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാളും ഇല്ലാതെയാകുന്ന സമയത്താണ് ഖിയാമത്ത് നാളെ സംഭവിക്കുക. അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാളും ലോകത്ത് ഇല്ലാത്തൊരു വേളയിലാണ് ഖിയാമത്ത് നാളെ സംഭവിക്കുക. അപ്പൊ അള്ളാഹ് എന്നുള്ള പേര് ഇവിടുന്ന് എടുത്തു പോകുമ്പോ ഖിയാമത്ത് നാളെ സംഭവിക്കും എന്നുള്ളതും ആ ഒരു നാമത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ധാരാളക്കണക്കിന് പ്രത്യേകതകൾ കാണാൻ സാധിക്കും. അത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ക്ലാസ് അബ്ദുൽ മഹ്സിൻ എടുക്കുന്നുണ്ട്. അദ്ദേഹം അത് വളരെ വിശദമായി വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമാണ്. റഹീമും റഹ്മാനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നു, ഞാൻ എഴുതുന്നു എന്നൊക്കെയാണല്ലോ. എന്താണ് റഹ്മാൻ, എന്താണ് റഹീം? അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ, ഈ രണ്ട് നാമങ്ങളും ഒരു സിഫത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്തിൽ നിന്നാണ് റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മും അതുപോലെ തന്നെ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇസ്മും ഉണ്ടാകുന്നത്. രണ്ടും ഒരു വിശേഷണത്തിൽ നിന്നാണ്, റഹ്മത്ത് എന്ന് പറയുന്ന വിശേഷണത്തിൽ നിന്നാണ്. ഇതിനെ പണ്ഡിതന്മാർ സാധാരണയായി വിശദീകരിക്കാറുള്ളത് വർറഹ്മാൻ മഅനാഹു, അതിന്റെ അർത്ഥം മുത്തസിഫു ബിർറഹ്മത്തിൽ ആമ്മ ലിജമീഇൽ മഖ്ലൂഖ്. ഇവിടെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ സൃഷ്ടികളോടും റഹ്മത്ത് ചെയ്യുന്ന ആ വിശേഷണമുള്ളവൻ, ആ സിഫത്ത് സ്വീകരിച്ചവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് സൃഷ്ടിയാകട്ടെ, ആ സൃഷ്ടിയോട് റഹ്മത്തുള്ള ആള്, റഹ്മത്തുൻ അമ്മ പൊതുവായ റഹ്മത്താണ് അതിലുള്ളത്. എല്ലാ സൃഷ്ടികളോടും എല്ലാവരിലേക്കും ആ റഹ്മത്ത് എത്തിച്ചേരും. റഹീം എന്ന് പറഞ്ഞാലോ വറഹീമുദുർ റഹ്മത്തിൽ ഖാസ്വ ബിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് റഹ്മത്ത്. അതാണ് അതിനെ സംബന്ധിച്ച് സാധാരണയായി വിശദീകരിക്കാറുള്ളത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റഹ്മത്ത് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ, ഒന്ന് റഹ്മത്തുൻ അമ്മ, മറ്റൊന്ന് റഹ്മത്തുൻ ഖാസ്വ. ഈ റഹ്മത്തുൻ അമ്മയാണ് റഹ്മാൻ എന്ന് പറയുന്ന നാമത്തിലുള്ളത്, റഹീം എന്ന നാമത്തിലുള്ളത് റഹ്മത്തുൻ ഖാസ്വയാണ്. എന്താണ് റഹ്മത്തുൻ അമ്മ അതുപോലെ തന്നെ റഹ്മത്തുൻ ഖാസ്വ? റഹ്മത്തുൻ അമ്മ എന്ന് പറഞ്ഞാൽ വഹിയ ലി ജമീഇൽ ഖലാഇഖ്, അതെല്ലാ സൃഷ്ടികൾക്കും ഉണ്ടാകും. അത് ആ റഹ്മത്ത്, അള്ളാഹുവിന്റെ ആ കാരുണ്യം എല്ലാ സൃഷ്ടികളിലേക്കും എത്തിച്ചേരും. അപ്പൊ ഫകുല്ലുൽ ഖൽഖി മർഹൂമൂന ബിറഹ്മത്തില്ലാഹി തആല, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ റഹ്മത്തിന് റഹ്മത്ത് ലഭിച്ചവരാണ്. ബിജാദിഹിം, അവരെ അള്ളാഹു തആല സൃഷ്ടിച്ചു എന്നുള്ളതും ഉണ്ടാക്കി എന്നുള്ളതും, വതർബിയതിഹിം, അതുപോലെ തന്നെ അവരെ വളർത്തി കൊണ്ടുവരുന്നു എന്നുള്ളതും, വറിസ്ഖിഹിം, അവർക്ക് ഭക്ഷണം നൽകുന്നു എന്നുള്ളതും, ഇംദാദിഹിം ബിന്നിഅമി വൽ അതായ, അവർക്ക് നിഅമത്തുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അവർക്ക് നൽകുന്നു, അവർക്ക് വെച്ചു നീട്ടുന്നു. അതുപോലെ തന്നെ വതസ്ഹീഹി അബ്ദാനിഹിം, അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. അതുപോലെ തന്നെ വതസ്ഖീരിൽ മഖ്ലൂഖാതി വൽ ജമാദാതി ലഹും, അതുപോലെ തന്നെ മറ്റു സൃഷ്ടികളെയും അതുപോലെ തന്നെ വസ്തുക്കളെയും എല്ലാം അവർക്ക് പിന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. വഗൈരി ദാലിക മിനൻ നിഅം, അതുപോലെ തന്നെ അതല്ലാത്ത മറ്റു നിഅമത്തുകളൊക്കെ ചെയ്യുന്നു എന്ന നിലക്ക് എന്താണ്? എല്ലാ സൃഷ്ടികളും മർഹൂമുകളാണ് എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ റഹ്മത്ത് നൽകപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഈ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ നിഅമത്ത് അല്ലതി ലാ തുഅദ്ദു വലാ തുഹ്സ, അത് എണ്ണാനോ അതുപോലെ തന്നെ നമുക്ക് ലിപ്തപ്പെടുത്താനോ സാധിക്കൂല. അത്രയും നിഅമത്തുകൾ അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അത് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് റഹ്മത്തുൻ അമ്മ, പൊതുവായ റഹ്മത്തിലാണ് അത് പെടുക. അപ്പൊ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ റഹ്മത്തിന് വിധേയരാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അവരൊക്കെ ഇവിടെ ഉണ്ടായതും അവരിവിടെ ജീവിച്ചു പോകുന്നതും അവർക്ക് ഭക്ഷണം കിട്ടുന്നതും അതുപോലെ തന്നെ മറ്റു അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതെല്ലാം അവർ പരസ്പരം ഉള്ള എല്ലാം എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തുൻ അമ്മ, പൊതുവായ റഹ്മത്ത് കൊണ്ടാണ് ലഭിക്കുന്നത് എന്നാണ്. എന്നാൽ റഹ്മത്തുൻ ഖാസ്വ, പ്രത്യേകമായ റഹ്മത്ത് എന്ന് പറയുമ്പോ അതെന്താണ്? അത് അല്ലതി തകൂനു ബിഹാ സആദത്തു ദുനിയ വൽ ആഖിറ, ഈ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ടാണ് പരലോകത്തും അതുപോലെ തന്നെ ഇഹലോകത്തും സൗഭാഗ്യം ഉണ്ടാകുന്നത്, സൗഭാഗ്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. വഹിയ ലാ തകൂനു ഇല്ലാ ലി ഖവാസി ഇബാദിഹിൽ മുഅ്മിനീൻ, ഈ അള്ളാഹുവിന്റെ പൊതു പ്രത്യേകമായ റഹ്മത്ത് കാരുണ്യം, അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില പ്രത്യേക അടിമകൾക്ക് മാത്രമുള്ളതാണ്. ഫയർഹമുഹും തആല ഫിദ്ദുനിയ, അത്തരത്തിലുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തആല ദുനിയാവിൽ റഹ്മത്ത് നൽകും. ബിതൗഫീഖിഹിം ഇലൽ ഹിദായതി ഇലൽ സിറാത്തിൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് കടന്നു വരാൻ, ഹിദായത്തിനുള്ള തൗഫീഖ് ലഭിക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കുക, ഹിദായത്തിലേക്ക്, നേർമാർഗത്തിലേക്ക്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു തആല കൊടുക്കുന്നതാണ്. വയൻസുറുഹും അലാ അഅദാഇഹിം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമകളെ, അഥവാ വിശ്വാസം കൊണ്ട് പ്രത്യേകതയുള്ള അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹു തആല അവരുടെ ശത്രുക്കൾക്കെതിരെ അവരെ സഹായിക്കും, അവരെ ശത്രുക്കൾക്കെതിരെ സത്യവിശ്വാസികളെ സഹായിക്കുക. അതുപോലെ തന്നെ വയദ്ഫഉ അൻഹും ഷുറൂറ വൽ മഹാലിക വൽ മസായിബ, അവരിൽ നിന്ന് ഷർറുകളെയും അതുപോലെ തന്നെ നാശത്തെയും മുസീബത്തിനെയും പ്രയാസത്തെയും ഒക്കെ പിന്നെ തടഞ്ഞു വെക്കുക എന്നുള്ളതുമൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ടാണ്. അതുപോലെ തന്നെ വയർസുഖുഹും അൽ ഹയാത ത്വയ്യിബത നാഫിഅ, ഉപകാരപ്രദമായ നല്ല ജീവിതം അവർക്ക് നൽകുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ടാണ് അവർക്ക് ലഭിക്കുന്നത്. അല്ലതീ തഊദു അലൈഹിം ബിൽ മനാഫിഉ ദുനിയവിയ വദ്ദീനിയ, ആ പ്രത്യേകമായ അവരുടെ നല്ല ജീവിതം അവർക്ക് നൽകുന്നതോടെ അതെന്താണ്, അവർക്ക് ദീനിയായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഒരുപാട് ഉപകാരങ്ങൾ അത് അവരിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ ദുനിയാവിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു തആല പ്രത്യേകം ചില കാരുണ്യവും അതുപോലെ തന്നെ പലതും ചെയ്തു കൊടുക്കും. അത് അല്ലാഹുവിന്റെ റഹ്മത്തുൻ ഖാസ്വ, അതിൽ നിന്നുണ്ടാകുന്നതാണ്. മാത്രല്ല വതജല്ല ഫിൽ ആഖിറ, ഈ റഹ്മത്തുൻ ഖാസ്വ, ഈ പ്രത്യേകമായ ഈ റഹ്മത്ത് പരലോകത്തും വെളിവാകും. ഫി അലാമ ളാഹിരിഹ വ കമാലിഹ, അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ, അതിന്റെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ അത് പരലോകത്ത് വെളിവാകും. ഫി സആദത്തിൽ അബദിയ, എന്നൊന്നും നിലനിന്ന ഒരു സൗഭാഗ്യമായി പരലോകത്ത് അത് വെളിവാകും. ദുനിയാവിൽ ഇത് ലഭിക്കുന്നതിനൊരു പരിധിയുണ്ട്, എന്നാൽ പരലോകത്ത് ശാശ്വതമായി എന്നൊന്നും നിലനിൽക്കുന്ന സൗഭാഗ്യമായി അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ അത് അവർക്ക് ലഭിക്കും. ഫി ദുഖൂലിഹിം ജന്നാത്തില്ലാഹി തആല അൽ അലിയ, അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കുക, പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. അതുപോലെ തന്നെ വത്തമത്തുഇ ബിറുഇയതി റബ്ബിൽ ബരിയ, സൃഷ്ടികളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നേരിട്ട് കാണുക, അത് ആസ്വദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും അതിന്റെ ഉന്നതമായ രൂപമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തുൻ ഖാസ്വ, അതുകൊണ്ടാണ് ലഭിക്കുന്നത് എന്ന്. അപ്പോ റഹ്മാൻ റഹീം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് ആ പേര് മുഖ്തസും ബിഹ്, അള്ളാഹുക്ക് പ്രത്യേകമാണ്. ലാ യജൂസു അൻ യുസമ്മ ബിഹി അഹദുൻ ഗൈറല്ലാഹി തആല, അള്ളാഹു അല്ലാത്ത ഒരാളും ആ പേര് സ്വീകരിക്കാൻ പറ്റൂല. വരാ യൂസഫു ബിഹി ഗൈറു, അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികൾക്ക് ആ പേര് കൊണ്ട് സിഫത്ത് പറയാനും പറ്റൂല, വിശേഷണം പറയാനും പറ്റൂല എന്നുള്ളതാണ്. അല്ലാഹ് പറഞ്ഞു, ഖുലിദു അല്ലാഹ അവിദു റഹ്മാൻ അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ ഈ റഹ്മാൻ എന്ന് പറയുന്ന പേര്, ഈ റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മ അള്ളാഹ്ക്ക് മാത്രമാണ്, മറ്റൊരാൾക്കും ആ പേര് സ്വീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല വിശേഷണം എന്ന നിലക്കും റഹ്മാൻ എന്ന് പറയാൻ പറ്റൂല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഫുലാനും റഹ്മാൻ എന്ന് പറയാൻ പറ്റൂല, അല്ലെ അയാൾ റഹ്മാനാണെന്ന് പറയാൻ പറ്റൂല. പക്ഷേ റഹീം എന്താണ്? അമ്മർ റഹീം ഫയൂസഫു ബിഹിൽ മഖ്ലൂഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ആ പേര് എന്ത് ചെയ്യ, അത് സിഫത്തായി വിശേഷണമായി പറയാം. അല്ലാഹു തആല തന്നെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇവിടെ റഊഫുർ റഹീം എന്ന് പറഞ്ഞത് റസൂലിനെ സംബന്ധിച്ചാണ്. അപ്പോ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ കാരുണ്യമുള്ളവനാണ് എന്ന് പറഞ്ഞു. ഇവിടെ റഹീം എന്നുള്ള പേര് കൊണ്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സിഫത്ത് പറഞ്ഞു. പക്ഷേ റഹ്മാൻ എന്ന പേര് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാളെയും ഒരാൾക്കും സിഫത്ത് വിശേഷണം പറയാൻ പറ്റൂല എന്നുള്ളതാണ്. ഇവിടെ റഹീം എന്ന റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞതും അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞതിന് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് വ്യത്യാസമുണ്ട്. ഇവിടെ ഈ നിലക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റഹ്മാൻ എന്നുള്ള സിഫത്ത് ഒരു നിലക്കും ഒരാളെയും പറയാൻ പറ്റൂല, സിഫത്തായി അവർക്ക് പറയാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാണ് ചില കാര്യങ്ങൾ. അതിന് ഷെയ്ഖുൽ ഇസ്ലാം തുടങ്ങാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ്, ഇഅലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസായില. الاولى العلم وهو معرفه الله ومعرفه نبيه ومعرفه دين الاسلام بالادله. يعلم علم എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, പഠിച്ചു, അറിഞ്ഞു എന്നൊക്കെയാണ്. അതിന്റെ ഫിഉലുൽ അംറ് അതാണ് يعلم. علم يعلم يعلم നീ മനസ്സിലാക്കണം. رحمك الله അള്ളാഹു തആല നിനക്ക് റഹ്മത്ത് നൽകട്ടെ. ഇതിവിടെ ജുംലത്തുൻ മുഅ്തരില, മുഅ്തരിലായ ജുംല എന്നാണ് ഇതിന് പറയുക. ഇടയിൽ കയറി വന്ന ജുംലയാണ്, അതിന് ഇഅ്റാബിൽ മഹല്ലില്ല എന്നാണ് പറയാറുള്ളത്. ഇവിടെ ഇഅ്ലം റഹിമകല്ലാഹ്, അള്ളാഹു തആല നിനക്ക് റഹ്മത്ത് നൽകട്ടെ എന്ന് പറയുന്ന ജുംല ഇൻഷാഅല്ലാഹ് അത് വിശദീകരിക്കാം. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസായില, നാല് മസ്അലകൾ നമ്മൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. നാല് മസ്അല എന്ന് പറഞ്ഞാൽ വിഷയം, അതുപോലെ തന്നെ പ്രശ്നം എന്നൊക്കെ പറയാം. വിഷയം എന്ന് അർത്ഥം വെച്ചാൽ മതി. നാല് വിഷയങ്ങൾ നമ്മൾക്ക് പഠിക്കൽ നിർബന്ധമാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. ഒന്ന് അൽ ഊല, ഒന്നാമത്തേത് അൽ ഇൽമു. നാല് മസ്അലകളിൽ ഒന്നാമത്തെ മസ്അല ഇൽമാണ്. ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ മഅ്രിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. വമഅ്രിഫത്തു നബിയിഹി, റസൂലിന്റെ അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. വമഅ്രിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കലാണ്. ഇതാണ് മത്തിന്റെ അർത്ഥം. ഇനി ഇഅ്ലം എന്നതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇഅ്ലം നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞല്ലോ. ഇതിനെ അല്ലാമ അൽ ഫൗസാൻ ഹഫിളഉള്ള വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഈ ഇഅ്ലം എന്ന് പറയുന്ന കലിമത്ത്, കലിമത്തുൻ തുഷീറു ഇലൽ ഇസ്തിമാമി ബിൽ മൗദൂഉ്, ഈ കലിമത്ത് അത് വിഷയത്തിന്റെ പ്രാധാന്യത്തെ, വിഷയത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന, അതിലേക്ക് സൂചിപ്പിക്കുന്ന കലിമത്താണ്. فَإِذَا قَالَ اِعْلَمْ ഇവിടെ മുഅല്ലിഫ് ഇഅ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഇഅ്ലം നീ മനസ്സിലാക്കണം, അറിയണം, പഠിക്കണം എന്ന് പറഞ്ഞാൽ, فَمَعْنَاهُ അതിന്റെ അർത്ഥം, أَنَّ الْأَمْرَ الَّذِي سَيُلْقِيهِ عَلَيْكَ أَمْرٌ مُهِمٌ നിനക്ക് അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട, അമ്രുൻ മുഹിമ്മുൻ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഫഹാദിയിൽ കലിമത്തു തദുല്ലു അലാ അഹ്മിയത്തിൽ മൗദൂഇ അല്ലതി യബ്ദഉ ബിഹാ ഫീഹി. അപ്പോ ഈ ഇഅ്ലം എന്ന് പറയുന്ന ഈ കലിമത്ത് എന്താണ്? അദ്ദേഹം ആരംഭിക്കുന്നതായ ആ വിഷയത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഇഅ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയുന്ന വിഷയം അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്, സുപ്രധാനമായ വിഷയമാണ് എന്നറിയിക്കാനാണ് ഈ ഇഅ്ലം എന്ന് പറയുന്നത്. ഇനി റഹിമക്കല്ലാഹ്, ഇത് ഈ ജുംലയിൽ പറയാൻ പോകുന്ന വിഷയത്തിനിടയിൽ മുഅ്തരിളായി വന്ന, ഇടയിൽ കയറി വന്ന ജുംലയാണ്. ജുംലതുൻ മുഅ്തരിളഹ്, ഇതെന്താണ്? അത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള തന്നെ വിശദീകരിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. റഹിമക്കല്ലാ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തആല എനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണ്. അപ്പോ ഫശൈഖു യദ്ഉ ലിതാലബത്തിൽ ഇൽമി ബി അൻ യർഹമഹുമുല്ലാഹ്. ഷെയ്ഖ് ഇവിടെ എന്താണ്, താലിബുൽ ഇൽം അല്ലെങ്കിൽ തലബത്തുൽ ഇൽം, ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, വ അൻ യുൽഖിയ അലൈഹിം റഹ്മതഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല അവർക്ക് അവന്റെ റഹ്മത്ത് അവരിലേക്ക് ഇട്ടുകൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ഷെയ്ഖ് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഫഹാദാ ഫീഹി തലത്തുഫു മിനൽ മുഅല്ലിമി ബിൽ മുതഅല്ലിം, ഇവിടെ മുഅല്ലിമിൽ നിന്നുള്ള അഥവാ അധ്യാപകനിൽ നിന്നുള്ള ഒരു തലത്തുഫ്, ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു കാരുണ്യം ഉണ്ട് ഇതിൽ മുഅല്ലിമിനോടുള്ള, മുഅല്ലിം മുതഅല്ലിമിനോട് കാണിക്കുന്ന ഒരു കാരുണ്യവും അനുകമ്പയും ഇവിടെ കാണുന്നുണ്ട്. وأنه يبدأ بالكلام الطيب والدعاء الصالح. ഇവിടെ ഷെയ്ഖ് എന്താണ്, മുഅല്ലിം എന്ത് ചെയ്യുന്നു, നല്ല സംസാരം കൊണ്ട് അതുപോലെ തന്നെ നല്ല പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളത് എന്തിനാണ്? ഹത്താ യുഅസ്സിറ ദാലിക ഫീഹി, ആ അദ്ദേഹത്തിൽ ഒരു സ്വാധീനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നല്ല കാര്യം പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളത്. അതുപോലെ തന്നെ വയുഖ്ബില അല മുഅല്ലിമിഹി, മാത്രമല്ല മുഅല്ലിമിലെ മുഅല്ലിമിന്റെ ആ കലിമത്തുകൾ സ്വീകരിക്കാനും മുഅല്ലിമിലേക്ക് മുന്നിടാനും അത് സ്വീകരിക്കാനും ഒക്കെ യഥാർത്ഥത്തിൽ കാരണമാകും. അതിനു വേണ്ടിയിട്ടാണത്. എന്നാൽ അമ്മ ഇദ ബദ അൽ മുഅല്ലിമു ബിൽ കലാം, ബിൽ കലാമിൽ ഖാസി വൽ കലാമി ഗൈരി വൽ കലാമി ഗൈരിൽ മുനാസിബ് ഫഇന്ന ഹാദ യുനഫിറു. ഒരു മുഅല്ലിം പഠിപ്പിക്കുമ്പോൾ നല്ല വാക്കുകൾ കൊണ്ടും തന്നെ നല്ല ദുആ കൊണ്ടും സ്വാലിഹായ ദുആ കൊണ്ടും ആരംഭിക്കുക എന്നുള്ളത് അവരിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവർ മുഅല്ലിമിന്റെ വാക്കുകൾ സ്വീകരിക്കാനും അവരിലേക്ക് മുഅല്ലിമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനൊക്കെ അത് കാരണമാകുമെങ്കിൽ, എന്നാൽ ഒരു മുഅല്ലിമായ വ്യക്തി പരുഷമായ സംസാരം കൊണ്ടും അതുപോലെ തന്നെ അനുയോജ്യമല്ലാത്ത സംസാരം കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ, അത് ആ മുഅല്ലിമിൽ നിന്ന് ആ കാര്യം എന്താണ്, ആ മുഅല്ലിമിനെ ഉറപ്പിച്ചു കളയും അല്ലെങ്കിൽ അവനെ അകറ്റിക്കളയും എന്നുള്ളതാണ്. അപ്പോ മുഅല്ലിമിന്റെ എന്താണ്, മുഅല്ലിം മുഅല്ലിമിന് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല കാര്യം കൊണ്ട് സംസാരം ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ. അപ്പോ ഫൽവാജിബു അലൽ മുഅല്ലിമി വഅല മൻ യദുഉ ഇലല്ലാഹ്, ഒരു മുഅല്ലിമിന്റെ മേൽ ഉത്തരവാദിത്തമാണ്, വാജിബായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ മേൽ ഉള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വഅല മൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളുടെ മേൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അത്തലത്തുഫു ബിമൻ യുഖാതിബുഹു ബിദ്ദുആഇ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല സംസാരം സംസാരിക്കുക, അതുപോലെ തന്നെ ലളിതമായ അതുപോലെ തന്നെ സൗമ്യമായ സംസാരം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാര്യങ്ങൾ അവരുടെ സംസാരം സ്വീകരിക്കാൻ ഏറ്റവും നല്ല കാരണമായിരിക്കും. അവരുടെ സംസാരം സ്വീകരിക്കാൻ അതൊരു പ്രേരകമായിരിക്കും. അതാണ് ഏറ്റവും നല്ല ഒരു രൂപം എന്നുള്ളതാണ്. അപ്പം അലി മുഹാലിമിനോട് കാണിക്കണമെങ്കിൽ അതുപോലെ തന്നെ ദാഇമാർ സ്വീകരിക്കേണ്ട ഒരു രൂപമാണ്. അതുപോലെ തന്നെ നന്മയും തിന്മയും കൽപ്പിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഇലം അന്നഹു ഈ ഇലം റഹിമക്കല്ലാഹ്, അല്ലാഹുവിനക്ക് റഹ്മത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും അന്നഹു യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇല, നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ത്? പഠിക്കൽ. അർബഇ മസാഇല, നാല് മസ്അലകൾ. മസാഇൽ എന്ന് പറഞ്ഞാൽ യഅനി മബാഇസ, മബഹസ്, നാല് വിഷയങ്ങൾ പഠിക്കൽ എന്താണ്? നിർബന്ധമാണ് എന്നാണ്. ഇവിടെ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോ യജിബു അലൈന എന്ന് പറഞ്ഞാൽ യജിബു, നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിർബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിർബന്ധം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇത് നിർബന്ധമായിട്ടുള്ളത്? ഇതിനെ ഷർഹ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പറയാം. നിർബന്ധമാണ്, യജിബു അലൈന, നമ്മൾക്ക് നിർബന്ധമാണ് ഈ നാല് വിഷയങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ആർക്കാ നിർബന്ധം? അൽ അല്ലാമ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഹാദിയിൽ മസായിലു യജിബു അൻ യതഅല്ലമ അൽ മുഅ്മിനു വൽ മുഅ്മിനതു സിഗാറൻ വകിബാറ. ഈ മസ്അലകൾ യജിബു അൻ യതഅല്ലമഹൽ മുഅ്മിനു, സത്യവിശ്വാസി പഠിക്കണം. വൽ മുഅ്മിനതു, സത്യവിശ്വാസിനിയും പഠിക്കൽ നിർബന്ധമാണ്. സിഗാറൻ വകിബാറ, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, പ്രായം കൊണ്ട് ചെറുതായ ആളുകളും അതുപോലെ തന്നെ പ്രായം കൊണ്ട് വലുതായ ആളുകളൊക്കെ, സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും എല്ലാവരും പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള നാല് മസലകൾ. എല്ലാവരും അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതിനെ ഷർഹ് ചെയ്തുകൊണ്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചതായി കാണാൻ സാധിക്കും ഈ ഭാഗത്തെ. യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇല എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ശൈഖ് അൽ അല്ലാമ മുഹമ്മദ് അമൻ അൽ ജാമി, മുഹമ്മദ് അമൻ അൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇല എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, നമ്മുടെ മേൽ നിർബന്ധമാണ് പഠിക്കൽ എന്ന് പറഞ്ഞല്ലോ. ലൈസ മഅന യജിബു അലൈന നഹ്നു തുല്ലാബൽ ഇൽമി, ഇവിടെ പഠിക്കുന്ന തുല്ലാബുൽ ഇൽം അവരുടെ മേൽ നിർബന്ധമാണ് എന്നതല്ല അതിന്റെ അർത്ഥം. മറിച്ച് യജിബു അലൈന നഹ്നു മഅശിറൽ മുസ്ലിമീൻ, നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ, മുസ്ലിം സമുദായമാണ്, മുസ്ലിങ്ങളായ എല്ലാവർക്കും നിർബന്ധമാണ്. കാരണം ലിഅന്ന മസ്തമലത് അലൈഹി ഹാദിഹി റിസാല ലൈസ മിമ്മ യജിബു അലൽ ശബാബി വഅല തുല്ലാബിൽ ഇൽമി ഫഖത്ത്. കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള, ഈ റിസാലയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യുവാക്കൾക്കും അതുപോലെ തന്നെ തുല്ലാബുൽ ഇൽം പഠിതാക്കൾക്കും മാത്രം അറിയേണ്ടതായ നിർബന്ധമായ കാര്യങ്ങളല്ല ഇതിലുള്ളത്. ബൽ മിമ്മ യജിബു അല കുല്ലി മുസ്ലിമി വ മുസ്ലിമത്തിൻ, ഓരോ മുസ്ലിമും മുസ്ലിമത്തിനും നിർബന്ധമായ കാര്യങ്ങൾ അതിലുള്ളത്. ഐ യജിബു അലൈന നഹ്നു മഅശിറൽ മുസ്ലിമീൻ തഅല്ലുമു അർബഇ മസാഇല, ഈ നാല് മസലകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅശിറൽ മുസ്ലിമീൻ, മുസ്ലിം സമുദായം, എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഈ നാല് കാര്യങ്ങൾ അതില് ആർക്കും അതിൽ യാതൊരു ഉദ്റുമില്ല, എല്ലാവരും ഇത് പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഈ നാല് കാര്യങ്ങൾ അതിലെല്ലാവരും തുല്യരാണ്, പഠിക്കുന്ന തുല്ലാബുൽ ഇൽമുകളല്ല, അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് മുസ്ലിം സമുദായം ഒന്നടങ്കം ഈ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യജിബു എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് യജിബു അലൈന നിർബന്ധമാണ്, വാജിബാണ്, വജബ യജിബു വാജിബ് എന്നാണല്ലോ. അതിനെ സംബന്ധിച്ച് അല്ലാമ അൽ ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നു, അൽ വാജിബു എന്ന് പറഞ്ഞാൽ ഹുവ മാ യുസാബു ഫാഇലുഹു വയുആഖബു താരികുഹു, ചെയ്തവന് അതിന് പ്രതിഫലം കിട്ടും. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാജിബായ കാര്യം ചെയ്തവന് പ്രതിഫലം കിട്ടും, അതുപോലെ തന്നെ അത് ഉപേക്ഷിച്ചവന് ശിക്ഷയും ഉണ്ടാകും. വൽ മുസ്തഹബ്ബു, എന്നാൽ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ ഹുവ മാ യുസാബു ഫാഇലുഹു വലാ യുആഖബു താരികുഹു, മുസ്തഹബായിട്ടുള്ള കാര്യം, സുന്നത്തായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചെയ്തവന് പുണ്യമുണ്ട്, അത് ചെയ്യാത്തവന് ശിക്ഷയില്ല, ഉപേക്ഷിച്ചവന് ശിക്ഷയില്ല. വൽ മുബാഹു, മുബാഹ് അല്ലെങ്കിൽ ഹലാൽ, ജായിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ലാ സവാബ ഫീ ഫിഅലിഹി വലാ ഇഖാബ ഫീ തർക്കിഹി, അത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിഫലവുമില്ല, അതുപോലെ തന്നെ അത് ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരു ശിക്ഷയുമില്ല. ഇതാണ് വാജിബ്, മുസ്തഹബ്, മുബാഹ് എന്നതിന്റെ കാര്യം. എന്നിട്ട് പറയാണ് ഇവിടെ ഫഖൗലുഹു യജിബു, ഇവിടെ ശൈഖ് യജിബു അലൈന തഅല്ലുമു അർബഇ മസായില വജബ യജിബു, വാജിബാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ യഅനി, അതായത് അന്ന ഹാദൽ അംറ ലൈസ മിനൽ മുസ്തഹബ്ബി, ഈ കാര്യം മുസ്തഹബ്ബായ കൂട്ടത്തിൽ പെടൂല എന്ന് പറഞ്ഞാൽ ചെയ്തവന് പുണ്യമുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല എന്ന മുസ്തബഹിലല്ല അത് പെടുക. വലാ മിനൽ മുബാഹി, മുബാഹിലുമല്ല അത് പെടുക. മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലവുമില്ല, ഉപേക്ഷിച്ചാൽ കുറ്റവുമില്ല, ശിക്ഷയുമില്ല, അതിലുമല്ല പെടുക. വൽ ഹുവ മിനൽ വാജിബിൽ ഐനി, മറിച്ചതെന്താണ്, വ്യക്തിപരമായി ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന നാല് കാര്യങ്ങൾ. എന്നിട്ട് ശൈഖ് പറയാൻ, ഫൈദാ തറക്ന തഅല്ലുമ ഹാദിഹിൽ മസാഇലി, ഈ നാല് മസ്അലകൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ വീഴ്ച വരുത്തിയാൽ, നമ്മളത് ഉപേക്ഷിച്ചാൽ, ഫൈന്നനാ നഅസമു, നമ്മൾ കുറ്റക്കാരായിത്തീരും, നമ്മൾ പാപികളായിത്തീരും. ലിഅന്ന ഹാദാ ശഅനുൽ വാജിബ്, കാരണം ഇത് നിർബന്ധത്തിന്റെ കാര്യമാണ്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചാൽ നമ്മൾ കുറ്റം ലഭിക്കും, കുറ്റമുണ്ടാകും, നമ്മൾ പാപികളായിത്തീരും. ലം യഖുൽ യസ്തഹബ്ബു ലന ഔ യസ്തഹ്സിനു ലന, ഇവിടെ മുസ്തഹബാണ് എന്നോ അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നോ ഒന്നുമല്ല പറഞ്ഞത്, നമ്മൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് മുസ്തഹബാണ് എന്നൊന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താണ്, ബൽ ഖാല യജിബു അലൈന വുജൂബൻ, മറിച്ച് എന്താണ് പറഞ്ഞത്, നമ്മൾക്ക് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൽ വുജൂബ് മഅനഹു വൽ ഹത്മു, വുജൂബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹത്മ എന്നാണ്, ഹത്മ നിർബന്ധമാവുക, ഗണ്ഡിതമാവുക, ഉറച്ചതാവുക എന്നൊക്കെയാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. മൻതറഖഹു യഅസം, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ പാപിയാകും എന്നുള്ളതാണ്. കാരണം വലി അന്നൽ ഇൽമ ലാ യഹ്സുലു അലൈഹി ഇല്ലാ ബിതഅല്ലും, ഇൽമ എന്നുള്ളത് ആ ഇൽമ തേടുന്ന വ്യക്തിക്ക് അത് കിട്ടുകയില്ല, തഅല്ലും കൊണ്ടല്ലാതെ, പഠിച്ചാലല്ലാതെ, കൃത്യമായി പഠിച്ചാൽ അല്ലാതെ ഇൽമ കിട്ടൂല. والتعلم يحتاج الى عنايه وجهد ووقت, പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് സമയാവശ്യമാണ്, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പരിശ്രമവും അതുപോലെ തന്നെ അങ്ങേയറ്റ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ എന്താണ്, ഒക്കെ ആവശ്യമാണ് പഠിക്കാൻ. സമയം ആവശ്യമുണ്ട്, അതിന് നല്ല പരിശ്രമം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നല്ല പരിഗണനയും ശ്രദ്ധയും ഒക്കെ അതിന് ആവശ്യമുണ്ട്. ويحتاج الى فهم, അതുപോലെ തന്നെ അതിനെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നതും അതിന് ആവശ്യമാണ്. വൈല ഹുളൂരി ഖൽബിൻ, അതുപോലെ തന്നെ ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതും അതിന്റെ ആവശ്യം. ഹാദാ തഅല്ലും, ഇതാണ് തഅല്ലും. അതുപോലെ സമയമെടുത്ത് പരിശ്രമിച്ച് കൃത്യമായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മനസാന്നിധ്യത്തോടുകൂടി ചെയ്യുന്ന കാര്യത്തിനാണ് എന്ത് പറയാ, തഅല്ലും, പഠിക്കൽ എന്ന് പറയുക. ഇതൊക്കെ എന്താണ് ഈ വിഷയത്തിന് ആവശ്യമാണ്, ഇത് മുസ്തഹബോ, അതുപോലെ തന്നെ നല്ല ഒരു കാര്യം, അല്ലെങ്കിൽ ചെയ്താൽ കുറ്റം, ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, അല്ലെങ്കിൽ ചെയ്താൽ പുണ്യമുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല എന്ന നിലക്കുള്ള മുസ്തഹബായ കാര്യം ഒന്നുമല്ല, മറിച്ച് ഇതെന്താണ്, ഇത് വാജിബാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട, എല്ലാവരും പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യം. ഇതിൽ നിന്ന് ആരും വിട്ടു നിൽക്കുന്നില്ല. എത്രത്തോളം ഇവിടെ അൽ ഊല നാല് കാര്യങ്ങൾ, നാല് മസ്തലകൾ പഠിക്കൽ നിർബന്ധമാണ്, എല്ലാവരും പഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ. ഈ നാല് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് ഇൽമാണ്. ഇൽമ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറയാൻ, അൽ മുറാദു ബിൽ ഇൽമി ഹുന ഹുവൽ ഇൽമു ശർഈ. ഇൽമ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർഈയായ ഇൽമ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശർഈയായ ഇൽമ് ലിയന്നഹു വല്ലദി യജിബു തഅല്ലുമുഹു, കാരണം അത് പഠിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. അപ്പോ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭൗതിക വിജ്ഞാനമോ അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസമോ അല്ല, മറിച്ച് ശർഈയായ മതവിജ്ഞാനമാണ്. وهذه المسائل يجب تعلمها على كل مسلم من ذكر او انثى او حر او عبد او غني او فقير او ملك او صعلوك എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ദാർഗികയാണ് പഠിക്കേണ്ടത്. ഇത് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ലോ. ആരൊക്കെ ഇതിൽ പെടും? على كل مسلم, എല്ലാ മുസ്ലിമും. من ذكر او انثى, ആണാകട്ടെ പെണ്ണാകട്ടെ. അത് അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ. അതുപോലെ തന്നെ ദരിദ്രനാകട്ടെ സമ്പന്നനാകട്ടെ. ഔ മലിക്കിൻ, രാജാവാകട്ടെ. ഔ സുഅലൂക്കിൻ, അത് ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ദരിദ്രന്മാരായ സുഅലൂക്കുകളാകട്ടെ, ആരായിരുന്നാലും എന്താണ്, എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്. എല്ലാ മുസ്ലിമും അത് പഠിക്കൽ, ഈ നാല് കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധം. ഇതിൽ ആരും വിട്ടുനിൽക്കൂല. സാധാരണക്കാരനായ ആളുകളും ദരിദ്രന്മാരും ധനികന്മാരും രാജാക്കന്മാരും എല്ലാവരും അത് പഠിക്കൽ നിർബന്ധമാണ്. അതിൽ നിന്ന് ആരും ഒഴിവല്ല ഈ പറഞ്ഞ എന്ന്. അപ്പോ ഇതാണ് വിശദീകരിക്കാനുള്ളത്. ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാനുള്ള തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചുകൂട്ടുമാറാവട്ടെ. നമ്മൾ അറിവ് വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് വായിച്ചിട്ടുള്ളത്. ഇതിൽ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ അത് അറിയിച്ചു തരണം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അറിയിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരണം എന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തആല നമ്മയെല്ലാം കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്താനും അതിന്റെ പേരിൽ വരുന്ന പ്രയാസങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത استغفرك واتوب اليك.